പേജ് നമ്പർ 13, ഭാഗം 2. സിസ്റ്റർ മർഗലീത്തയുടെ കത്ത് കിട്ടുമ്പോൾ റോയ് ഫ്രാൻസിസ് കരീക്കൻ എന്ന അസ്ദേന്തി മുനിസിപ്പാലിറ്റി കോളനിയിൽ സമാധാന പ്രവർത്തനങ്ങൾക്ക് അനുവാദം കിട്ടാൻ വേണ്ടി വികാരിയായ ദാനിയലച്ഛൻ്റെ വാതിലിന് മുൻപിൽ കാത്തു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് കത്തുകൾ സിസ്റ്റർ മർഗലീത്തയുടേതടക്കം തുറന്നു നോക്കാതെ ലോഹയുടെ പോക്കറ്റിലേക്ക് തള്ളി. ഇതിനു മുൻപ് പലതവണ ഇതേ ആവശ്യത്തിനു വേണ്ടി അയാൾ ദാനിയലച്ഛൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. അനുവാദം കിട്ടിയിട്ടില്ല. മുനിസിപ്പാലിറ്റി കോളനിക്കാർക്ക് സമാധാനം ആവശ്യമില്ലെന്ന് ദാനിയലച്ഛൻ പറഞ്ഞു. മുനിസിപ്പാലിറ്റി കോളനി ഉണ്ടായ കാലം തൊട്ട് നാട്ടുകാർക്ക് സമാധാനം ഉണ്ടായിട്ടില്ല. എന്നും കുന്നും 365 ദിവസവും തെറിയും തേപ്പും തല്ലും വഴക്കും തന്നെ. വല്ല ബുൾഡോസറും വെച്ച് നിരപ്പാക്കുക വേണ്ടേ? പോട്ടെ ശവങ്ങൾ. അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പാട് കുറെ പെട്ടോനാ ഞാൻ. ഇടത്തെ ചേടത്തടിച്ച വലത്തെ ചേടും കൂടി കാട്ടിക്കൊടുക്കുക വേണ്ടേന്ന് ഞാൻ ഉപദേശിച്ചു. നമ്മുടെ സമാധാന പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാ അതല്ലേ? അതിനൊരു കള്ളു കൂടിയാൻ ഇങ്ങോട്ട് മെക്കെട്ടടുത്തില്ലേ? അവൻ അപ്പ അച്ഛൻ്റെ ചെകിട്ടത്തടിക്കണം, അല്ലെങ്കിൽ അച്ഛൻ അവൻ്റെ ചെകിട്ടത്തടിക്കണം. തൂര്യം കേട്ടപ്പോൾ ഞാനൊരൊറ്റ പൂശാ പൂശി, അതിൽ പിഴച്ചു. സമാധാനം ഉണ്ടാക്കാൻ ചെന്ന് ഒരു തല്ലുണ്ടാക്കിയെന്നായി പരാതി. ആരെങ്കിലും ഒന്ന് നീട്ടിയാ മുള്ളി അപ്പ കത്തിയിടുന്ന ജാതികളാ, അവർക്ക് അസമാധാനം. എന്നാൽ ദാനിയലച്ഛൻ പറയുന്നതിനേക്കാൾ കുഴപ്പം പിടിച്ച എന്തോ ചിലത് കൂടിയുണ്ട്. ഇന്നലെ രാത്രി കോളനിയിൽ ഒരു കൊല നടന്നു. ചത്തതും കൊന്നതും കോളനിക്കാരല്ല. നേരം വെളുത്തപ്പോൾ കമന്നടിച്ചൊരു ശവം കോളനിയുടെ നടുവിൽ കിടക്കുന്നു. ഊരും പേരുമില്ല. അവസാനത്തെ ചോരത്തുള്ളി വരെ മഴവെള്ളം ഒലിപ്പിച്ചു കൊണ്ടുപോയി. ശവത്തിൻ്റെ മുറിവുകൾ വെളുത്തു മലർന്നു. ആളുകൾ ആരും കതക് തുറന്നിട്ടില്ല. രാത്രി മുഴുവൻ തോരാതെ പെയ്തിട്ടും ഇപ്പോഴും അന്തരീക്ഷം ഇരുണ്ട് പുകഞ്ഞു നിൽക്കുകയാണ്. ചപ്പും ചവറും മാലിന്യങ്ങളും കുത്തി ഒലിപ്പിച്ചു കൊണ്ടുവന്ന കലക്കവെള്ളം ശവത്തിൻ്റെ നെറുകയിൽ വെച്ച് രണ്ടായി പിരിഞ്ഞൊഴുകി. കോളനിക്ക് പുറത്ത് ആള് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ചെന്നു നോക്കാൻ ആരും തയ്യാറായില്ല. നോക്കിയാൽ കഴുത്തിൽ തൂങ്ങും. കോടതിയും പോലീസും സാക്ഷി പറച്ചിലുമായി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. കരീക്കനച്ഛൻ ഇതിനകം 2 തവണ കോളനി വരെ പോയി വന്നു. കൊല ചെയ്യപ്പെട്ടത് ആരാണെന്ന് മനസ്സിലായില്ല. ചില്ലറ തല്ലും വഴക്കും ഒക്കെ ഉണ്ടാക്കുമെന്നല്ലാതെ ഒരു കൊല ചെയ്യാനുള്ള തൻ്റെ ഇടമൊന്നും കോളനിക്കാർക്കില്ല. പിന്നെ ഇതെങ്ങനെ നടന്നു? ഈ ശവം പള്ളിയുടെ മൂക്കിന് താഴെ ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. പോലീസിൽ അറിയിക്കണം. എന്തുടന അച്ഛൻ അമ്മള് വെറുതെ പൊലുവാല് പിടിക്കണേ? രഹസ്യമായ ചില ഇടവകക്കാർ അയാളോട് ചോദിച്ചു. ആളുകളുടെ ഇത്തരം ഉത്തരവാദിത്തമില്ലായ്മകൾ കരീക്കൻ ഇഷ്ടമല്ല. ഒരു പുരോഹിതൻ അൽമായരെ പോലെയല്ല. കരീക്കൻ ദാനിയലച്ഛൻ്റെ വാതിലിൽ മുട്ടി. എന്തേ? ഉച്ചയുറക്കം പോയതിൻ്റെ ദേഷ്യത്തോടെ ദാനിയലച്ഛൻ വാതിൽ തുറന്ന് പരുഷമായി ചോദിച്ചു. അസ്ദേന്തിക്ക് പറയാനുള്ളത് തീരെ ക്ഷമയില്ലാതെ വാതിലും പിടിച്ചു നിന്ന് കേട്ടു. ഏതു നിമിഷം വേണമെങ്കിലും വാതിൽ കൊട്ടിയടക്കപ്പെടുമെന്ന് കരിക്കന് തോന്നി. ഇത് പറയാനാ താനെൻ്റെ ഉറക്കം കളഞ്ഞേ? വികാരി ചോദിച്ചു. കനലിൽ വെള്ളം കോരി ഒഴിച്ച പോലെ കരീക്കൻ്റെ മനസ്സ് കെട്ടു. ഒരു ശവം, അതത്ര നിസ്സാര കാര്യമാണോ? അതും സ്വന്തം ഇടവകയിൽ. കരീക്കൻ അവിശ്വാസത്തോടെ ദാനിയലച്ഛനെ നോക്കി. ഡോ, വഴിയിൽ കിടക്കണ ശവെടുത്ത് തലയിൽ വെക്കാണ്ട് തനിക്കിപ്പോ എന്താ കേട്? വഴിയിൽ കിടക്കുന്ന ശവം വലിയൊരു പ്രശ്നമാണെന്നാണ് കരീക്കൻ കരുതുന്നത്. സ്ഥലത്തെ പോലീസും കോടതിയും മാത്രമല്ല പള്ളിയിലച്ഛനും അത് അന്വേഷിക്കാൻ ബാധ്യസ്ഥനാണ്. ശവം എങ്ങനെ വന്നു? അതിൻ്റെ ഊരും പേരും എന്ത്? ചത്തതോ കൊന്നതോ? കൊന്നതാണെങ്കിൽ അതിന് നീതി കിട്ടണം. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവർ അത് ഏറ്റെടുക്കണം. കരീക്കൻ ദാനിയലച്ഛൻ്റെ വരാന്തയിൽ ഇട്ടിട്ടുള്ള ബെഞ്ചിലിരുന്ന് നഖം കടിച്ചു. ശല്യം. ദാനിയലച്ഛൻ വാതിലടച്ചില്ല. എന്തായാലും ഉച്ചയുറക്കം പോയി. എന്നാ പിന്നെ ഈ ചെറുപ്പക്കാരന് ഇത്തിരി ഉപദേശം കൊടുക്കാം. ദാനിയലച്ഛൻ വരാന്തയിൽ 2 ചാൽ നടന്നു. അപ്പോഴും കരീക്കൻ നഖം തിന്നുകൊണ്ടിരുന്നു. ദാനിയലച്ഛന് ദേഷ്യം വന്നു. താൻ എന്തൂട്ടനി കുറുക്കമ്പനി പൊളിഞ്ഞോണെങ്ങനെ ഇരിക്കണേ? ഡോ, ഈ സമാധാനക്കേട് സമാധാനക്കേടെന്ന് പറയണതേ ലോകം മുഴുവനുള്ളൊരു പ്രതിഭാസ. എന്തിനാ മുനിസിപ്പാലിറ്റി കോളനി മാത്രമാക്കണേ? ഇന്ത്യ രാജ്യത്ത് വല്ല സമാധാനം ഉണ്ടോ? പാകിസ്ഥാനിൽ സമാധാനം ഉണ്ടോ? വേണ്ട, അമേരിക്കയിലുണ്ടോ? എവിടേക്കൊക്കെയാ താൻ പോവുക? അങ്ങനെ നോക്കിയാ ആ അങ്ങനെ അന്യാ നോക്കണ്ടേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അച്ഛൻ പറയണേ. എന്തൂട്ട് ചെയ്യാൻ? വേണമെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഞാൻ റെഡി. പ്രാർത്ഥിച്ചിട്ടല്ല, പ്രവർത്തിച്ചിട്ടാ സമാധാനം ഉണ്ടാക്കണ്ടേന്നാണ് എൻ്റെ വിചാരം. ദാനിയലച്ഛൻ നടത്തം നിർത്തി. അസ്ദേന്തിയെ സൂക്ഷിച്ചു നോക്കി. ഇവനാണാരാണിവൻ? പുത്രൻ തമ്പുരാനാ? തൽക്കാലം കരിക്കാൻ പോയി വിശ്രമിക്കി. മുനിസിപ്പാലിറ്റി കോളനിയിൽ എന്തായാലും ഇവിടെ ആൾക്കാരൊന്നുമില്ലാലോ. അപ്പം പിന്നെ നമ്മൾ വലിയ ഭാരിച്ച കാര്യം അന്വേഷിക്കാനും പോണ്ട. ഇമ്മടെ ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ തന്നെ പള്ളിയും പട്ടക്കാരും കുംസാരവും കുർബാനയും ഉള്ളവര് ഉണ്ടാ അങ്ങനെ വല്ലവരും? ഇല്ല, അസ്ലേന്തി സമ്മതിച്ചു. മുനിസിപ്പാലിറ്റി കോളനിയിൽ ആകെ 47 കുടുംബങ്ങളാണ് ഉള്ളത്. കുട്ടിയും കുളിയും ചതുക്കും മുതുക്കും ഒക്കെ കൂടി 256 256 ആളുകളും. അതിൽ 2 കുടുംബം മാത്രമാണ് റോമാക്കാരുടേത്. സുറായികളും പെന്തക്കോസ്തുകാരുമാണ് കൂടുതൽ. കോളനിയുടെ പടിഞ്ഞാറെ തലയ്ക്കൽ ചില വീടുകൾ മാത്രം മാർക്കം കൂടാതെ പറയന്മാരും മുളയന്മാരും വേട്ടോന്മാരുമായി തന്നെ ജീവിക്കുന്നു. 2 റോമൻ കത്തോലിക്ക കുടുംബങ്ങളെ നരകത്തിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ധാനിയലച്ചൻ വല്ലപ്പോഴും ഒരിക്കൽ കോളനിയിൽ പോയിരുന്നത്. കോളനിയിലെ കുരുത്തം കെട്ട പിള്ളേര് കാരണം ആ പോക്ക് നിർത്തി. ഓസ്തി കട്ട കള്ള, അച്ഛൻ്റെ നിഴൽ കണ്ടാൽ മതി, പിള്ളേര് വിളിച്ചു പോവും. 100 എവിടെ പതുങ്ങിയിരുന്നിട്ടാ വിളിക്കണേന്ന് ഒരു പിടിയും കിട്ടില്ല. തിരിഞ്ഞു നോക്കിയാ ഒരെണ്ണത്തിന്റെ തല കാണില്ല. കർത്താവിന്റെ പേരിൽ എല്ലാം ക്ഷമിച്ചു കൊടുത്തിട്ട് 2 മുന്നോട്ട് വെച്ചാൽ ഉടനെ കേൾക്കാം, ഓസ്തി കട്ട കള്ളോ. സുറായിക്കാരാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് അച്ഛന്റെ വിശ്വാസം. തലമുറ തലമുറയായിട്ട് അങ്ങനെയാണ്. നെസ്തോറിയന്മാരും കത്തോലിക്കരും ചേരില്ല. നിന്റെ അപ്പനാണ്ട ഓസ്തി കട്ടെ. തിരിഞ്ഞു നോക്കാതെ പിറുപിറുത്ത് അച്ഛൻ വേഗം നടക്കും. കുട്ടികൾക്ക് റോമാ സുറായി വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആണും പെണ്ണും കൂട്ടത്തോടെയാണ് വിളിച്ചു കൂവിയിരുന്നത്. അച്ഛന്റെ ദേഷ്യം കാണാൻ നല്ല രസം, അതാണ് കാര്യം. മുതിർന്നവരും ഭേദമില്ല, കിടാങ്ങളെ കുത്തിപ്പൊക്കി വിടുന്നത് അവരാണ്. പേനും നോക്കി ഉമ്മറത്തിണയിൽ കുത്തിയിരിക്കുന്ന പെണ്ണുങ്ങളും ചീട്ടും നൂറാങ്കോലും കളിച്ചിരിക്കുന്ന ആണുങ്ങളും ഒക്കെ അതിൽ പെടും. എന്നിട്ട് അച്ഛനെ സോപ്പിടാൻ വേണ്ടി അതിലോരോന്നിറങ്ങി വരികയും ചെയ്യും. പോട്ടച്ച, നമ്മുടെ കിടാങ്ങളല്ലേ, നമ്മുടെ കിടാങ്ങളെ. എൻ്റെ എങ്ങാനായിരുന്നെങ്കിൽ കാണായിരുന്നു, പല്ലുകടിച്ച് ദേഷ്യം ഒതുക്കി ധാനിയലച്ചൻ കോളനിക്കാരെ ഉപദേശിക്കും. ഇങ്ങനെയുണ്ട് ആ കിടാങ്ങളെ വളർത്തുക, ചുട്ട പെടപടച്ച് വളർത്തിക്കോട്ടാ, അല്ലെങ്കിൽ ഇവനൊക്കെ നിന്നെ വിറ്റ് കാശുമാറും. തലയിൽ കയറിന്നിട്ട് ചെവി തിന്ന ജന്തുക്കളാ, സൂക്ഷിച്ചോ. മുതിർന്നവർ അത് സമ്മതിച്ചു കൊടുക്കും. അന്തിമുളയാൻ കൂട്ടിലേക്ക് എത്താണ്ടിരിക്കില്ല അച്ഛാ, അപ്പ പിടിച്ച് പൊട്ടിച്ചോളാം. അച്ഛൻ മുന്നോട്ട് നടന്നാ കോളനിയുടെ മറ്റേ തലവരെ കുലുങ്ങുന്ന രീതിയിൽ കുട്ടികൾ ആവേശത്തോടെ വിളിക്കും, നേർച്ച കട്ട കള്ളോ. പിന്നെ ധാനിയിൽ അച്ഛന് നിയന്ത്രണമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് വാടാ കുട്ടി പിശാശുക്കളെ, നരകവാറോധന്മാര്, അച്ഛൻ വെല്ലുവിളിക്കും. നല്ല നേരം പോക്കുകാരാണ് മുനിസിപ്പാലിറ്റി കോളനിക്കാർ. അവർ അച്ഛനെ ഇട്ട് മൂപ്പിക്കും. ആരെങ്കിലും ഊസ്തി കെട്ട കള്ളാന്ന് വിളിച്ചാൽ അച്ഛൻ ഊസ്തിക്കള്ളനാവോ എൻ്റെ അച്ഛാ? എന്തൂട്ടേ പറയണേ, തലയ്ക്ക് സുഖമില്ലാത്ത പിള്ളേർ നേർച്ച കെട്ട കള്ളാന്ന് വിളിച്ചാൽ അച്ഛൻ നേർച്ച കെട്ട കള്ളനാവോ? ഞങ്ങൾക്ക് അറിഞ്ഞൂടെ അച്ഛൻ ഊസ്തി കെട്ട കള്ളനല്ലാന്ന്. തിക്കട്ടമേ ഉറുമ്പരിക്കാട്ടാ, ധാനിയൽ അച്ഛൻ അവരുടെ സമാധാനിപ്പിക്കലിൻ്റെ ഗുട്ടൻസ് അറിയാം. 10 കൂടി കള്ളാന്ന് വിളിക്കാനുള്ള അടവാ. 10 10 പറഞ്ഞ സംഗതി നൂറായില്ലേ, എനിക്ക് അറിഞ്ഞൂടാണ്ട് ചോദിക്കുക. റോമക്കാരെ അച്ഛന് മാത്രം ഊസ്തി കക്കാൻ പറ്റുള്ളോ? സുറായിക്കാരെ അച്ഛന് പറ്റില്ലേ? ഈ ഗതികേട് കാരണം എന്തായി? ധാനിയൽ അച്ഛൻ കോളനിയിൽ കടക്കാതെയായി. ആകെ ഉണ്ടായിരുന്ന 2 കത്തോലിക്ക കുടുംബങ്ങളുടെ പോക്ക് നരകത്തിയിലേക്കായി. അവർക്കാണെങ്കിലോ കുംഭസാരവും വേണ്ട, കുർബാനയും വേണ്ട, കൊന്ത വെന്തിങ്ങ ഒന്നും വേണ്ട. ഇതൊന്നും സുറായിക്കാർക്കില്ലല്ലോ എന്നാണ് ചോദ്യം. ജേട്ടകൾ, മാർക്കം കൂടികൾ, ആർക്ക് സമാധാനം നേരാണ് കരീക്കൻ മുനിസിപ്പാലിറ്റി കോളനിയിൽ പോണേ? എങ്കിലും റോയ് ഫ്രാൻസിസ് കരീക്കൻ എന്ന ചെറുപ്പക്കാരൻ്റെ അസ്വസ്ഥത കണ്ട് വികാരിക്ക് വിഷമം തോന്നി. ശവം കണ്ട് പേടിച്ചേക്കുക, പാവം. താൻ മിണ്ടാണ്ട് കുത്തിയിരുന്നോ കരീക്ക? അവിടെ പറയന്മാരും മുളയന്മാരും ചോമാരും സുറിയോളും ഒക്കെ ഇല്ലേ? പോരെങ്കിൽ പെന്തക്കോസുകാരും ഉണ്ട്. അവര് വലിച്ചു കുഴിച്ചിട്ട് കത്തിക്കേ, പോലീസിൽ അറിയിക്കേ, എന്താ അച്ഛാ ചെയ്തോട്ടെ? കരീക്കൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. ധാനിയൽ അച്ഛൻ അവിടെ മനുഷ്യരാരെയും കണ്ടില്ലല്ലോ എന്ന കർത്താവിനടുത്ത് ഒരു വേദന അയാളെ പിടികൂടി. ധാനിയൽ അച്ഛൻ്റെ ഉറക്കം കളഞ്ഞതിന് അയാൾ ക്ഷമ ചോദിച്ചു. നമ്മൾ കിടന്ന് ഓടിയിട്ടൊന്നും കാര്യമില്ലടോ, മുങ്ങണ കപ്പലിൽ കിടന്ന് ഓടിയിട്ട് എന്താ കാര്യം? കരീക്കൻ പതുക്കെ എന്തോ പറഞ്ഞുവെന്ന് ധാനിയൽ അച്ഛന് തോന്നി. പെട്ടെന്നുള്ള അയാളുടെ എണീറ്റുപോക്കും പിറുപിറുക്കലും വികാരിക്ക് പിടിച്ചില്ല. ഉറക്കെ പറ അയാൾ പറഞ്ഞു. കരീക്കൻ അതിനും മറുപടി പറഞ്ഞില്ല. നിങ്ങളുടെ തിയോളജി വേറെന്ന് എനിക്ക് മുമ്പന്നെ അറിയാം. നിങ്ങൾ അസ്തേന്ത്യോളും 4-3-7 വികാരച്ചന്മാരും കൂടി സുറായിക്കാരെ മെത്രാൻ്റെ മൂടുന്നാങ്ങി നടക്കണതൊന്നും ആരറിയണില്ല എന്നാ വിചാരം. 6 തിരുമുറിവിൽ നിങ്ങളാരുടെ കൂടിയായിരുന്നൊന്നും അറിയാം. സുറായിക്കാരെ അരമനയിൽ പെറ്റുകെടുക്കുക, കമ്മ്യൂണിസ്റ്റുകാരെ മീറിങ്ങിൽ പ്രസംഗിക്കുക, ശമ്പളം റോമക്കാരുടെ പള്ളിയിന്നും, ബെസ്റ്റ് ഐഡിയ, തല കാറ്റുകൊള്ളിക്കണ്ടാട്ടാ. ആ പറച്ചിലും കേട്ട് കരീക്കൻ 1-2 ആ ചവിട്ടുപടിയിൽ തന്നെ നിന്നു. പിന്നെ ഒന്നും മിണ്ടാതെ നടന്നുപോയി. ധാനിയൽ അച്ഛൻ TV തുറന്നു. ടേണിംഗ് പോയിന്റിൽ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു കാക്ക കമിഴ്ന്നു തന്നെയാണ് പറക്കുന്നതെന്ന് കണ്ട് ആശ്വസിച്ചു. സോറി, റിപ്പീറ്റ്, ആശ്വസിച്ചു. സുവിശേഷ വേല സമാധാന പ്രവർത്തനങ്ങൾക്കുള്ളതാവണം എന്ന തോന്നൽ കൊണ്ട് എപ്പോഴും തകരാറു പിടിച്ച മനസ്സുമായി നടക്കുന്ന ഒരാളായിരുന്നു കരീക്കൻ. സമാധാനം ഭൂമിയിലെ പക്ഷിപ്പറവകൾക്ക്, ചെടികൾക്കും മരങ്ങൾക്കും, മലകൾക്ക്, പുഴകൾക്ക്, മണ്ണിന്, മനുഷ്യർക്ക്. തിരിച്ചും മറിച്ചും ആലോചിച്ചിട്ടും അതങ്ങനെയല്ലെന്ന് വിശ്വസിക്കാൻ അയാളുടെ മനസ്സ് കൂട്ടാക്കിയില്ല. ഒരു അസ്തേന്ത്യയുടെ ആത്മീയ അന്വേഷണത്തിൻ്റെ വഴികളിൽ അയാൾ എന്ത് കണ്ടെത്തിയാലും വികാരി അച്ഛൻ്റെ നിഴൽ അതിൻ്റെ മേൽ വീണുകിടക്കും. വീണുകിടക്കണം, അതാണ് അച്ചടക്കം. കരീക്കൻ സൈക്കിൾ എടുക്കാൻ ഷെഡിൽ കടന്നതും മഴ പെയ്യാൻ തുടങ്ങി. ഇരുട്ടും കൊണ്ട് മുരണ്ടു വന്ന മഴയാണ്. പെട്ടെന്ന് തോരുമെന്ന് തോന്നിയില്ല. സൈക്കിൾ ഷെഡിൻ്റെ മൂലയിലിട്ടിരുന്ന ചാക്കുകെട്ടുകൾക്ക് മീതെ അയാൾ മഴയും കണ്ടിരുന്നു. പള്ളിപ്പറമ്പ് ഇളക്കി മറച്ചുകൊണ്ട് കലക്കവെള്ളം ഇരമ്പി വരുന്നു. കരീക്കൻ കണ്ണടച്ച് വെള്ളത്തിൻ്റെ ഒച്ചയ്ക്ക് കാതോർത്തു. ഭൂമിയുടെ സമാധാനമാണ് ചില. ഡാനിയൽ അച്ഛനുമായി പല നിലയ്ക്കും യോജിച്ചു പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് കരീക്കൻ വിഷമിച്ചു. തുടക്കം തൊട്ടേ അങ്ങനെയാണ്. മാറ്റങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ് ഡാനിയൽ അച്ഛൻ. കരീക്കൻ്റെ ബൈബിൾ വ്യാഖ്യാനങ്ങൾ വികാരി അച്ഛനെ വെറുപിടിപ്പിച്ചു. മത്തായി ഉദ്ദേശിക്കാത്തതാ കരീക്കൻ കെട്ടിയെഴുന്നള്ളിക്കണേ, ഡാനിയൽ അച്ഛൻ ദേഷ്യപ്പെട്ടു. ദൈവവചനം തൊട്ട് കളിക്കണ്ടാട്ടാ. ദൈവവചനം കെട്ടിക്കിടക്കുന്ന കുളമാണോ? അല്ല, അത് മുമ്പോട്ട് ഒഴുകേണ്ട നദിയാണ്. കരീക്കൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കും. നമ്മളത് കെട്ടി നിർത്തിയേക്കാ, ഒഴുക്കിവിടണം, മുമ്പോട്ട് ഒഴുക്കിവിടണം, കാലങ്ങളിലേക്ക്, ദേശങ്ങളിലേക്ക്. മാറ്റങ്ങളുണ്ടാവും. എവിടെ, മിണ്ടാൻ സമ്മതിക്കില്ല ഡാനിയൽ അച്ഛൻ. കരീക്കൻ്റെ ഒപ്പം കൂടുന്ന ചെറുപ്പക്കാർക്കും കിട്ടും വേണ്ടതിലധികം.